God sent Jesus into the world, He sent Him not only to die for our sins.
ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ മാത്രമല്ല ദൈവപുത്രൻ വന്നത്.
Most people in the world know only that He came to die for our sins.
ലോകത്തിലെ മിക്ക മനുഷ്യർക്കും അറിയാവുന്ന കാര്യം ഇത് മാത്രമാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ ഇവിടെ വന്നുവെന്ന്.
And that's good.
നല്ല കാര്യമാണ്.
But that is where we begin our Christian life, when we see Him as dying for our sins.
കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ദൈവപുത്രനെ കാണുന്നതിലൂടെയാണ് നാം എല്ലാം ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. അത് നല്ല ഒരു തുടക്കമാണ്.
We can say that is the foundation of our Christian life.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം, അടിത്തറ അതാണ്, ആ ദർശനമാണ് എന്ന് നമുക്ക് പറയാം.
But Jesus told the story of the man who built the foundation and couldn't complete it, and everybody laughed at him.
സുവിശേഷങ്ങളോടത്ത് കർത്താവായ യേശു പറഞ്ഞ കാര്യം നാം ഓർക്കുന്നുണ്ടാവും. ഒരു വലിയ ഗോപുരം പണിയുവാൻ തുടങ്ങിയിട്ട് അതിന്റെ അടിസ്ഥാനമിട്ടു അത് തീർക്കുവാൻ വകയില്ലാത്ത ഒരുവനെ കുറിച്ച്.
And I think a lot of Christians are in that condition.
ഇന്ന് അനേക ക്രിസ്ത്യാനികളും ആ ഒരു അവസ്ഥയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
See Luke chapter 14.
ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ.
That's where he said this, verse 29. Otherwise he has laid a foundation, he's not able to finish, and all who observe it begin to ridicule him.
ലൂക്കോസ് 14:29-ലാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച കാര്യം കർത്താവ് പറയുന്നത്. അവിടെ നാം വായിക്കുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരും, കാണുന്നവരെല്ലാം അവനെ പരിഹസി.
And this comes in the midst of a whole passage on discipleship.
ശിഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു നീണ്ട വിവരണത്തിന്റെ മധ്യത്തിലാണ് നാം വായിച്ച ഈ ഭാഗം വരുന്നത്.
So the meaning is that if you accept Christ as your savior and you don't become a disciple, you will be like a man who has built a foundation.
കർത്താവ് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഇതാണ്, കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ നിലയിൽ നല്ല തുടക്കം ഇട്ടതിനു ശേഷം ശിഷ്യത്വത്തിലേക്ക് വളർച്ച പ്രാപിച്ച് മുന്നേറുന്നില്ലെന്ന് വരികിൽ ഈ ഗോപുരം പണിയുവാൻ തുടങ്ങിയവനെ പോലെ ആയിരിക്കണം.
Now discipleship is not a very popular subject.
ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ല.
A lot of people preach about being born again.
വീണ്ടും ജനനത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ധാരാളം പേരുണ്ട്.
Water baptism.
വിശ്വാസ സ്നാനത്തെ കുറിച്ചും ധാരാളം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച്, അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച്, സൗഖ്യത്തെ കുറിച്ച് കേൾക്കാറുണ്ട്.
But when it comes to disciple, being a disciple, learning from Jesus and following him, it's very rare to hear a message.
ഗുരുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി അവനിൽ നിന്ന് പഠിക്കുന്ന ശിഷ്യത്വത്തിന്റെ മാർഗം, അതിനെക്കുറിച്ച് പറയുമ്പോൾ അധികം പേർക്ക് താല്പര്യമില്ല.
A disciple is one who learns from Jesus and follows Jesus.
യേശുവിൽ നിന്ന് പഠിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നവനാണ് യേശുവിന്റെ ശിഷ്യൻ.
Accepting Christ as our savior is the foundation.
യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കുക, അറിയുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ, തുടക്കം.
In Hebrews 6 we read that even water baptism and baptism of the Holy Spirit is also only foundation.
എബ്രായരുടെ 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നതുപോലെ പരിശുദ്ധാത്മ സ്നാനവും ജലസ്നാനവും ഈ വിഷയങ്ങളൊക്കെയും ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ മാത്രമാണ്.
So the Christian life has got to be like a skyscraper.
ക്രിസ്തീയ ജീവിതം ദൈവത്തിന്റെ തിരുഹൃദയത്തിലുള്ള, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു അമ്പര ചുംബിയായ കെട്ടിടത്തെ പോലെ മുകളിലേക്ക്
പോകേണ്ടത്.
വീണ്ടും ജനിക്കുകയും വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുകയും ചെയ്യുന്ന ഇത്യാദി വിഷയങ്ങളൊക്കെ അടിസ്ഥാനമാണെങ്കിൽ, ആദ്യ പാഠങ്ങളാണെങ്കിൽ, പിന്നെ മുകളിലത്തെ പണിയെന്ന് പറഞ്ഞാൽ എന്താണ്? എബ്രായലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം.
There we read about the foundation and what goes on the foundation.
അവിടെ അതിന്റെ തുടക്കത്തിൽ തന്നെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും തുടർന്ന് നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്.
Says in verse 1, let us not keep on laying the foundation.
1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നാം വീണ്ടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ പ്രാഥമിക പാഠങ്ങൾ വിട്ടിട്ട് ഇത് അടിസ്ഥാനമാണ് പിന്നെ നാം.
It does from the word foundation come there?
Yes, adisthanam. Oru
don't lay the foundation again.
Avide vaikkunnathu ഈ കാര്യങ്ങൾ പിന്നെയും ആവർത്തിച്ചുകൊണ്ട് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ട ആവശ്യമില്ലാതെ മുന്നോട്ട്
പോകും.
ആ അടിസ്ഥാനം എന്താണെന്നും അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു അനുതാപം, ദൈവത്തിലുള്ള വിശ്വാസം,
ബാപ്റ്റിസംസ് വിച്ച് ഈസ് വാട്ടർ ആൻഡ് ഹോളി സ്പിരിറ്റ്,
സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, സ്നാനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ജലസ്നാനവും പരിശുദ്ധാത്മ സ്നാനവും അവിടെ
പറഞ്ഞിട്ടുണ്ട്.
സൗഖ്യത്തിന് വേണ്ടി, പരിശുദ്ധാത്മ വരങ്ങൾക്ക് വേണ്ടി കൈവപ്പിന്റെ ശുശ്രൂഷ,
ആൻഡ് ദി കമ്മിംഗ് ഓഫ് ദി ലോർഡ്, റെസറക്ഷൻ ആൻഡ് ഇറ്റേണൽ ജഡ്ജ്മെന്റ്,
കർത്താവിന്റെ മടങ്ങിവരവിനെ അതിനോട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പുനരുത്ഥാനവും നിത്യശിക്ഷാവിധി. ഈ കാര്യങ്ങളും കൂടെ
അടിസ്ഥാനം.
ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ക്രിസ്തീയ ജീവിതമാകുന്ന സൗധത്തിന്റെ അടിത്തറയാണ് എന്നാണ് നാം കാണുന്നത്.
A lot of people don't even teach the foundation properly.
Anegare ee adisthana karyangal polum vendavannam padipikkunnilla vyaktamayi ennulladana satyam.
You know, if you want a very high building, you got to have a very deep foundation.
Valare uyarathilekku poguna oru veliya kettidam paniyuvan aadathilekku kudichu nalla oru adithara athivaram undaganam.
Now why see somebody digging a hole for a foundation and digging only 1 foot or 1.5 feet laying a foundation? I know even without being an engineer that he is not building a very tall building there.
Oru kettidam paniyanayittu than vaanam edukkayan adithara edukkayan ennu paranjittu oru adi thaalchile oru snehan oru kuli kudikkunna kandal njan oru engineer allengilum enikku samshayam koodathu parayan kadiyum avan oru valiya kettidam oru pala nilagalulla kettidame alla avan paniyan udheshikkunnathu.
You cannot build a huge building with a 1 foot foundation.
Oru adi thaalchile adisthanam ittittu ഒരു ബഹുനില കെട്ടിടം പണിയുക അസാധ്യമാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും
അറിയാം.
അത് അധികം ഉയരുന്നതിന് മുൻപേ നിലം
പൊത്തും.
ഇന്ന് അനേക വ്യക്തികളുടെ ജീവിതത്തിലെ പ്രശ്നമില്ല.
ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഇസ് ദ ഫൗണ്ടേഷൻ, പർട്ടിക്കുലർലി ഇഫ് യു ഹാവ് ടു ബ്ലാസ്റ്റ് ദ റോക്ക് ആൻഡ് ഓൾ ദാറ്റ്.
പ്രത്യേകിച്ചും പാറസ്ഥലങ്ങളിൽ വീട് പണിയണമെന്ന് വരികിൽ ഈ പാറയൊക്കെ തകർത്ത് അങ്ങനെ ആഴത്തിൽ ഒരു നല്ല അടിസ്ഥാനം ഇടുക, അതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം.
And if somebody says this is a headache, let me finish with this somehow and let's get on with the building.
പണിയാൻ തുടങ്ങുന്ന ഒരാൾ വിചാരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരടി കഷ്ടപ്പെട്ട് കുഴിച്ചു, ഇനിയും കുടിക്കുക എന്നൊക്കെ പറഞ്ഞ തലവേദന പിടിച്ച കാര്യമാണ്, മേളോട്ടുള്ള പണി അങ്ങ് തുടങ്ങിക്കളയാം എന്ന് വിചാരിച്ചാൽ.
And then he builds a huge building.
മുകളിലേക്ക് വളരെ ഉയരത്തിൽ ഒരു കെട്ടിടം താൻ പണിതുയർത്തുകയാണെങ്കിൽ ഒരു ദിവസം ഈ കെട്ടിടം നിലം പതിക്കും എന്നുള്ളതിന് സംശയമില്ല.
And that is what has happened to so many Christian leaders and preachers and pastors.
ധാരാളം ക്രിസ്തീയ പ്രസംഗകരുടെ നേതാക്കന്മാർ, പാസ്റ്റർമാർ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ പിൽക്കാലത്ത് സംഭവിച്ചതാണ്.
They started so well.
വളരെ നല്ല തുടക്കങ്ങളായിരുന്നു പലരുടേതും.
I have seen many examples in our own midst and outside.
നമ്മുടെ ഇടയിലും വെളിയിലും അനേക ദൃഷ്ടാന്തങ്ങൾ ഈ കാര്യത്തിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
First floor, second floor, it was going very well.
ഒന്നാമത്തെ നിലയും രണ്ടാമത്തെ നില പണി നടക്കുമ്പോഴൊക്കെ വളരെ നന്നായിട്ട് പണി പുരോഗമിച്ചിരുന്നു.
And you look at this brother and you say, boy, what a wonderful brother.
അങ്ങനെയുള്ള ഒരു സഹോദരനെ നോക്കിയിട്ട് നാം പറഞ്ഞു പോകും, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരൻ, എത്ര നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ.
God blesses him more and you get to the third floor.
ദൈവം അവനെ അനുഗ്രഹിക്കുകയും അവന്റെ ക്രിസ്തീയ ജീവിതമാകുന്ന കെട്ടിടം മൂന്നാം നിലയിലേക്ക് പണി പുരോഗമിക്കുന്നു. മൂന്നാം നിലയിലെത്തുമ്പോഴേക്ക് തന്നെ പലരുടെയും കാര്യത്തിൽ കെട്ടിടങ്ങൾക്ക് ഇളക്കം ഉണ്ടാകുന്നു.
He's no longer the humble brother he was when he was building the first floor.
ഒന്നാം നിലയുടെ പണി നടക്കുന്ന സമയത്ത് നാം കണ്ട സൗമ്യനായ, ശാന്തനായ, താഴ്മയുള്ള ഒരു സഹോദരനല്ല ഇപ്പോൾ അവൻ. ഈ കെട്ടിടത്തിന് ഉലച്ചിലുണ്ടാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഉലച്ചിലുണ്ട്, അവിടെ ചലനങ്ങളുണ്ട്, അവൻ നിഗളത്തിലേക്ക് നീങ്ങുകയാണ്.
Nothing that shakes a building like pride, like pride.
ക്രിസ്തീയ ജീവിതമാകുന്ന സൗധത്തെ നിഗളം പോലെ ഉലയ്ക്കുന്ന, അസ്ഥിരമാക്കുന്ന വേറെ ഒന്നുമില്ല എന്ന് ഞാൻ
പറയാം.
ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ഒരു സഹോദരനാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രത, മറ്റുള്ളവരെ കുറിച്ചുള്ള അസൂയയുടെ ആത്മാവ്,
പ്രിസർവിംഗ് വൺസ് പൊസിഷൻ,
ഒരു സ്ഥാനം ദൈവം നൽകിയതാണെങ്കിൽ അതെങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിക്കാനുള്ള
തത്രപ്പാടാണ്.
ഒരു ദിവസം പൊടുന്നനെ വെന്നിനെ ചിരിയാത്ത സമയത്ത് ഈ കെട്ടിടം നിലം പതിച്ചതായിട്ട്
കാണും.
അതിന്റെ കാരണം എന്താണ്?
പ്രോബ്ലം വാസ് നോട്ട് ദി തേർഡ് ഫ്ലോർ.
മൂന്നാം നിലയിലെ പണിയുടെ കുഴപ്പം കൊണ്ടല്ല ആ
കെട്ടിടം. 10 ഫ്ലോർസ് ഇൻ ദാറ്റ് ഏരിയ ഹാവ് നോട്ട് ഫാലൻ.
ആ സ്ഥലത്ത് തന്നെ 10 നിലയോളം മുകളിലേക്ക് പണിതവരുടെ കെട്ടിടങ്ങൾ നിലം പതിച്ചിട്ടില്ല. തുടക്കത്തിൽ തന്നെ ആഴമായിരിക്കുന്ന ഒരു അടിസ്ഥാനം ഇടുവാൻ ആ സഹോദരൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്
കാരണം.
ഇവിടെ എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ നാം കാണുന്ന അടിസ്ഥാന കാര്യങ്ങളുടെ 1-ാമത്തെ കാര്യം ആ പട്ടികയിൽ കാണുന്നത് അനുതാപമാണ്,
മനസ്സാന്തരം.
ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ കേൾക്കുവാനേ ഇല്ലാത്ത ഒരു പദമാണത്, അനുതാപം.
ഓൾ ദീസ് ക്രിസ്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാംസ്, നോബഡി വിൽ പ്രീച്ച് റിപ്പന്റൻസ്.
ക്രിസ്തീയ ടെലിവിഷൻ പ്രോഗ്രാമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്നത്തെ പ്രസിദ്ധരായ പ്രസംഗികൾ ആരും തന്നെ അനുതാപത്തെ കുറിച്ച് പ്രസംഗിക്കാൻ മെനക്കെടാറില്ല.
ഇഫ് യു ഡോണ്ട് ബിലീവ് മീ, യു ഗോ ടു എനി ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പ് ആൻഡ് സീ ഇഫ് യു കൻ ഫൈൻഡ് എ ബുക്ക് ഓൺ റിപ്പന്റൻസ്.
ഇന്ന് ഏതെങ്കിലും ഒരു നല്ല ക്രിസ്തീയ പ്രസിദ്ധീകരണശാലയിലോ ഒരു കടയിലോ ചെന്നിട്ട് നിങ്ങൾ അനുതാപത്തെക്കുറിച്ചൊരു പുസ്തകം തിരഞ്ഞു നോക്കുക,
യു വോണ്ട് ഫൈൻഡ് ഇറ്റ്.
അത് കാണുവാൻ പ്രയാസമാണ്.
യു ഫൈൻഡ് 100 ബുക്സ് ഓൺ ഫെയ്ത്ത് ബട്ട് നോട്ട് വൺ ഓൺ റിപ്പന്റൻസ്.
വിശ്വാസത്തെക്കുറിച്ച് ഒരു 100 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമായിരിക്കും, പക്ഷെ അനുതാപത്തെക്കുറിച്ച് ഒരു പുസ്തകം കണ്ടെത്തുക ഏതാണ്ട് അസാധ്യമാണ്.
ബിക്കോസ് പീപ്പിൾ വാണ്ട് സംതിങ് വിച്ച് വിൽ ബെനിഫിറ്റ് ദം.
അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് അവർക്ക് പ്രയോജനമുണ്ടാകുന്ന, അവരെ സഹായിക്കുന്ന എന്തൊക്കെയാണ് വിശ്വാസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
ബട്ട് ബെനിഫിറ്റ് മീൻസ് ദേ ആർ ഓൺലി തിങ്കിങ് ഓഫ് ദിസ് വേൾഡ്.
ഞാൻ പ്രയോജനങ്ങൾ, നന്മകൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ചുരുങ്ങിയ ചില വർഷങ്ങളുടെ ജീവിതം മാത്രമാണ് അവരുടെ മുൻപിലുള്ളത്.
ഇഫ് യു ആർ തിങ്കിങ് ഓഫ് ഇറ്റേണിറ്റി, ദി തിങ് ദാറ്റ് വിൽ ബെനിഫിറ്റ് യു ദ മോസ്റ്റ് ഈസ് റിപ്പന്റൻസ്.
എന്നാൽ നിത്യത നിങ്ങളുടെ ഹൃദയത്തിൽ സദാ ഉണ്ടെന്ന് വരികിൽ നിങ്ങൾ കണ്ടെത്തും അനുതാപമാണ് നിങ്ങളെ നിത്യതയിൽ ഏറ്റവും സഹായിക്കാൻ പോകുന്നത്.
യു ഹാർഡ്ലി ഫൈൻഡ് എനി ടീച്ചിങ് നൗ ഡേയ്സ് ഓൺ റെസ്റ്റിറ്റ്യൂഷൻ, ഗിവിംഗ് ബാക്ക്, ആസ്കിംഗ് ഫോർഗിവ്നെസ്, റിട്ടേണിംഗ് തിങ്സ് ദാറ്റ് വി ഹാവ് ടേക്കൻ റോങ്ഫുള്ളി.
അനുതാപത്തിന്റെ ഫലമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം നൽകുമ്പോൾ നാം മടക്കി നൽകേണ്ട കാര്യങ്ങൾ മടക്കി നൽകുക, തെറ്റായിട്ട് സമ്പാദിച്ച കാര്യങ്ങൾ വിട്ടുകളയുക, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് കേൾക്കാനേ ഇല്ല.
ഇറ്റ് ഈസ് ഓൾ അൺഹേർഡ് ഓഫ്.
അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് മിക്കവാറും കേൾക്കാനില്ലാത്ത അവസ്ഥയാണ്.
And that's why all these buildings are collapsing after some years.
അതുകൊണ്ടാണ് ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ നിലംപരിചാകുന്നത് നാം കാണുന്നത്.
So why is it this message of repentance is not being preached?
അനുതാപത്തിന്റെ ഈ സന്ദേശം എന്തുകൊണ്ടാണ് ഇന്ന് നാം എങ്ങും പ്രസംഗിക്കുന്നതായി കേൾക്കപ്പെടാത്തത്?
If we preach repentance very strongly, you're not going to get many people in your church.
അതിന്റെ കാരണം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, ശക്തമായ നിലയിൽ അനുതാപം പ്രസംഗിച്ചാൽ സഭയിലെ അംഗസംഖ്യ വേഗത്തിൽ കൂടുകയില്ല.
If you want a big church today, you know what you need.
അംഗസംഖ്യയിൽ വലിയ ഒരു സഭ ഇന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം.
ഗുഡ് സിംഗിംഗ് വിത്ത് ഗുഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്.
നല്ല സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി മനോഹരമായിരിക്കുന്ന ഗാന ശുശ്രൂഷ, സംഗീത ശുശ്രൂഷ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആള് കൂടും.
ലോട്ട് ഓഫ് ഗുഡ് പ്രേസ് ആൻഡ് വർഷിപ്പ് ആൻഡ് എമോഷൻ ആൻഡ് ഓൾ ദാറ്റ്.
വൈകാരികമായി ആളുകളെ ഇളക്കുന്ന, ആ നല്ല ഒരു ആത്മീയ അനുഭൂതി ഉളവാക്കുന്ന സ്തുതിയുടെയും ആരാധനയുടെയും അന്തരീക്ഷമുള്ള മീറ്റിംഗുകളൊക്കെ നിങ്ങൾ നടത്തിയാൽ മതി, ആളുകൾക്ക് താല്പര്യമാകും.
None of them will be spiritual.
ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആത്മീയമാകണമെന്നേ ഇല്ല.
People will not be spiritual.
അവിടെ വന്ന് സംബന്ധിക്കുന്നവരും ആത്മീയരാകണമെന്നില്ല.
But you'll have a large church.
എന്നാൽ വളരെ പേർ കൂടുന്ന ഒരു സഭ വളരെ വേഗം ഉണ്ടാകുന്നതായി കാണാം.
Very few people have the discernment to see that the whole thing is Babylon.
ഈ വേഗത്തിൽ പണിയുയർത്തിയതായിരിക്കുന്ന ഈ വലിയ സഭ, വലിയ അംഗസംഖ്യയുള്ള സഭ, ഇത് മുഴുവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ബാബിലോണാണ് പണിയുന്നത് എന്ന് ചുരുക്കം പേർക്കെ ആത്മീയ ദർശനമുണ്ട്.
Because a lot of people have the idea of Babylon is all those other denominations.
പല വിശ്വാസികളുടെയും മനസ്സിലുള്ള ചിന്ത ബാബിലോൺ എന്ന് പറഞ്ഞാല് ചുറ്റും കാണുന്നതായിരിക്കുന്ന മറ്റ് സഭാ വിഭാഗങ്ങളൊക്കെയാണ്.
നോ, ബാബിലോൺ ഈസ് സ്പിരിറ്റ് ദാറ്റ് കാൻ ബി ഇൻ ഓൾ ഡിനോമിനേഷൻ.
ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഏത് ക്രൈസ്തവ വിഭാഗമാണെങ്കിലും എല്ലായിടത്തും എല്ലായിടത്തും കാണാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു വ്യത്യസ്ത ആത്മാവാണ് ബാബിലോണിന്റെ ആത്മാവ്.
സോ ഡിസൈപ്പിൾഷിപ്പ് ഈസ് ടു ഫോളോ ജീസസ്, ദാറ്റ് ഈസ് ദി സൂപ്പർസ്ട്രക്ചർ.
ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ഗുരുവായിരിക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന മാർഗമാണ്, ആ ശിഷ്യത്വമാണ് ഈ കെട്ടിടത്തിന്റെ മുകളിലേക്കുള്ള പണി.
ആൻഡ് ദ മോർ വി ഫോളോ ജീസസ് ഇൻ ഡെയിലി ലൈഫ്, ദ മോർ ദിസ് ബിൽഡിംഗ് റൈസസ് അപ്പ് ഇൻ ടു ദ സ്കൈ.
ദൈനംദിന ജീവിതത്തിൽ കൂടുതലായി നാം കർത്താവായ യേശുവിനെ അനുഗമിക്കും തോറും നമ്മുടെ ക്രിസ്ത്യജീവിതത്തിന്റെ ഈ സൗധം മുകളിലേക്ക് വന്നത് ഉയരുന്നതായി കാണാൻ കഴിയും.
സോ ഗോഡ് ഡിഡ് നോട്ട് സെൻഡ് ജീസസ് ഇൻ ടു ദ വേൾഡ് ജസ്റ്റ് ടു ഡൈ ഫോർ അവർ സിൻസ്.
ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ മാത്രമല്ല.
ഹി സെൻറ് ഹിം ഇൻ ടു ദ വേൾഡ് ടു ഷോ അസ് ഹൗ ഹി വാണ്ടഡ് മാൻ ടു ലിവ്.
യേശുവിനെ ഭൂമിയിൽ അയച്ച പിതാവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വാഞ്ച മനുഷ്യരായ നാം ഭൂമിയിൽ ദൈവം മുൻപാകെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നല്ല മാതൃക അവിടുത്തെ ജീവിതത്തിലൂടെ അവൻ നൽകിയായി.
ജീസസ് ലിവ്ഡ് ഓൺ എർത്ത് ഫോർ ഓൾ ദോസ് 32 ഇയേഴ്സ് ടു ഷോ മാൻ ദിസ് വാസ് ദ വേ ഗോഡ് വാണ്ടഡ് ആദം ടു ലിവ്.
ദൈവം ആദ്യ സൃഷ്ടിച്ച ആദാം ഇങ്ങനെയായിരുന്നു ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് മനുഷ്യവർഗത്തിന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ 33 വർഷം ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ചു.
Have you seen that?
ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
I had not seen that for many years after I was born again.
ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചതിന് ശേഷം പല വർഷങ്ങൾ ഈ ഒരു സത്യം ഞാൻ തിരിച്ചറിയാത്തവനായിരുന്നു.
I knew him as my savior.
യേശുവിനെ എന്റെ രക്ഷകനായി ഞാൻ അറിഞ്ഞിരുന്നു.
ബാപ്റ്റൈസ്ഡ് ഇൻ ദി ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിച്ചവനായിരുന്നു.
But that Jesus lived to show how I should live every day.
ഞാൻ എല്ലാ ദിവസവും ജീവിക്കേണ്ടതായിരിക്കുന്ന മാർഗം, അതിന്റെ പ്രായോഗികമായ കാര്യങ്ങൾ യേശുവിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല.
I didn't see that.
അത് അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്.
You don't see that. You won't build this building. It will be just foundation.
Kathava Yeshu idinu vendiyana vannadennude nam kaanathidathollam nammude christiya jeevitham shishyathvathinte pani purogamikkilla.
I have come to see that very few people find this way.
Yani kadinya varshangal kondu kandathirikkunna oru satyam christiya vishwasigal yeshuvine arinjavaril thanne valare chudungiya oru sankhya maatrame ee ദൈവത്തിന്റെ മാർഗം കണ്ടെത്തുന്നുള്ളൂ എന്നാണ്.
See at the end of the sermon on the mount, see what Jesus said.
മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്ന ഗിരിപ്രഭാഷണത്തിന്റെ ആ ഭാഗത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
Matthew 7 verse 14.
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
The gate is small and the way is narrow that leads to life. Few are those who find it.
ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ.
But the way to destruction, verse 13, is broad. Many go by that way.
നേരെ മുകളിലത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നാശത്തിലേക്കുള്ള വാതിൽ അത് വിശാലമാണ്, അതിലെ കടക്കുന്നവർ അനേകരാണ്.
You know that if there's a big gate, a lot of people can go in.
ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, വളരെ വിശാലമായിരിക്കുന്ന ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് കൂടാതെ അനേകർക്ക് ഉള്ളിൽ കടക്കുവാൻ കഴിയും.
If I as a preacher want many people in my church, all I have to do is make the gate a little wider.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ധാരാളം പേര് വരണം, സഭ വളരെ വേഗത്തിൽ വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി, സഭയിലേക്ക് വരുവാനുള്ള വാതിൽ എത്രയും വിശാലമാക്കി വെക്കാമോ അങ്ങനെ ചെയ്താൽ.
And the wider you make it, the more people will come and join my church.
സഭയിലേക്കുള്ള വാതിലിന്റെ വീതി കൂടുന്നതനുസരിച്ച് അവിടേക്ക് വരുന്ന അംഗങ്ങളാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കും.
Why is it after so much of preaching like Jesus did for 3.5 years. Only 120 people were waiting for the Holy Spirit.
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, 3.5 വർഷക്കാലം യേശുവിനെ പോലെ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രസംഗിയായിരുന്ന യേശുവിനെ പോലെ ഒരാള് 3.5 വർഷം പ്രസംഗത്തിന് ശേഷവും കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 120 പേരോളമേ പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് കാത്തിരിക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് എത്ര ചെറിയൊരു സംഖ്യയാണ്. കർത്താവിന്റെ പരിശുശ്രൂഷ മധ്യേ എത്ര ആയിരങ്ങള് രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, മറ്റനുഗ്രഹങ്ങൾ
ലഭിച്ചിട്ടുണ്ട്.
എന്നാൽ കർത്താവിനെ കേട്ട അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരിൽ വളരെ ചുരുങ്ങിയ ഒരു സംഖ്യ ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവനെ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്,
a lot of people who start their Christian life as a young person really wanting God's best, you look at them 20 years later, they are not like that anymore.
ചെറുപ്പത്തിലെ യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായി കർത്താവിനെ കണ്ടുമുട്ടി നല്ല നിലയിൽ തുടങ്ങിയ പലരെയും 20 വർഷത്തിന് ശേഷം ശ്രദ്ധിച്ചു നോക്കുക, അവരുടെ ജീവിതത്തിന്റെ ഗതിയാകെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
I've seen that in our own church.
പല സ്ഥലങ്ങളിലുള്ള നമ്മുടെ കൂട്ടായ്മകളിൽ, സഭകളിൽ തന്നെ ഈ ദുഃഖകരമായ കാര്യം
കണ്ടിട്ടുണ്ട്.
അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തുടങ്ങിയ സഹോദരി ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാർ ചില വർഷങ്ങൾ പിന്നിടുമ്പോൾ അവർ ഹൃദയത്തിൽ തണുപ്പുള്ളവരായിട്ട് കർത്താവിനുള്ള സ്നേഹത്തിൽ കുറഞ്ഞവരായിട്ട് അവരെ കാണുന്നു. വളരെ ശുഷ്കാന്തിയും ഉത്സാഹവും ഉള്ളതായിരിക്കുന്ന പലരെയും ചില സമയത്ത് കാണാറുണ്ട്.
I say, I won't certify your whole heart till you get married and have a couple of children, then I'll know.
അങ്ങനെയുള്ള പല സഹോദരന്മാരെയും സഹോദരിമാരെയും കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്, നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഒന്നാകട്ടെ, അപ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ട് സാക്ഷ്യം പറയാം, നിങ്ങൾക്ക് ഇപ്പോഴുള്ള എരിവില് എന്തുമാത്രം കഴമ്പുണ്ടെന്ന്.
This can only be on all superficial.
ഒരുപക്ഷെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന എരിവും ഉത്സാഹവും ഒക്കെ വെറും ഉപരിപ്ലവമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാകാം.
When you face the real problems of life, then you know whether Jesus is supreme in your life or not.
ജീവിതത്തിന്റെ ശരിക്കുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുമ്പോൾ മാത്രമാണ് യേശു നിങ്ങളുടെ കർത്താവാണോ, നിങ്ങൾ യഥാർത്ഥ ശിഷ്യനാണോ എന്ന് തെളിയിക്കപ്പെടുന്നത്.
Then after speaking about this wide gate and this very narrow gate,
വിശാലമായിരിക്കുന്ന നാശത്തിലേക്കുള്ള വാതിലും ജീവനിലേക്കുള്ള ഇടുങ്ങിയ വാതിലിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷം,
see the next word.
അടുത്ത വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
Beware of false prophets.
15-ാം വാക്യത്തിന്റെ തുടക്കം അങ്ങനെയാണ്, കള്ളപ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ അത്യന്തം ജാഗ്രത
ഉള്ളവരായിരിക്കും.
ദൈവത്തിന്റെ വചനത്തിലെ ഏത് ഭാഗം നിങ്ങൾ വായിച്ചാലും, ഏത് വാക്യം ശ്രദ്ധിച്ചാലും, ആ വാക്യം നൽകിയിരിക്കുന്ന സന്ദർഭം അതിനോട് ചേർത്ത് മാത്രമേ അത് വായിക്കാവൂ.
ഐ ഡോണ്ട് നീഡ് ടു ലുക്ക് ഫാർ ടു ഫൈൻഡ് ഔട്ട് ഹൂ ആർ ദീസ് ഫാൾസ് പ്രോഫറ്റ്സ്.
ഇത് പറഞ്ഞു വന്നതിന്റെ അടിസ്ഥാനത്തില് ഞാൻ വളരെ ദൂരെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന്. വാക്കുകളിൽ വളരെ വ്യക്തമായി നമ്മുടെ മുൻപിൽ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുവാനുള്ള വഴി പറഞ്ഞിട്ടുണ്ട്.
False prophets are those who make this narrow gate wide. That's all. It's so clear.
കർത്താവ് നൽകിയിരിക്കുന്ന ഈ ഇടുങ്ങിയ ഞെരുക്കമുള്ള ഈ വാതിലിനെ വിശാലമാക്കുന്നവരാണ് കള്ളപ്രവാചകന്മാർ എന്ന് വ്യക്തമാണ്.
യു തിങ്ക് ദ ഫാൾസ് പ്രോഫറ്റ്സ് ആർ ഓൺലി ദ ഫെലോസ് ഹു ആർ ആഫ്റ്റർ യുവർ മണി.
നിങ്ങളുടെ പണം മാത്രം മോഹിച്ച് നിങ്ങളുടെ പിറകെ കൂടുന്നവർ, അവർ മാത്രമാണ്
കള്ളപ്രവാചകന്മാർ.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരാണ് കള്ളപ്രവാചകന്മാർ, അവർ മാത്രമാണ് എന്ന് ചിന്തിക്കരുത്.
ഓർ യു തിങ്ക് ഓൾ ദ ഡിനോമിനേഷണൽ ബിഷപ്സ് ആർ ഓൾ ദ ഫാൾസ് പ്രോഫറ്റ്സ്.
മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുള്ളതായിരിക്കുന്ന ബിഷപ്പുമാർ, തിരുവനിമാർ, അവരൊക്കെയാണ് കള്ളപ്രവാചകന്മാരെന്നും നാം ധരിക്കരുത്.
Anybody who makes this narrow gate wide according to verse 13, 14 and 15 is a false prophet.
മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13, 14, 15 നാം വായിച്ച ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ ഈ ഇടുങ്ങിയ വാതിൽ വഴി വിശാലമാക്കുന്ന എല്ലാവരും കള്ളപ്രവാചകന്മാർ.
യു മേ നോട്ട് ഹാവ് സീൻ ദാറ്റ് ടിൽ ടുഡേ.
ഒരുപക്ഷെ ഇന്ന് വരെയും നിങ്ങൾ ഈ യാഥാർത്ഥ്യം വേണ്ടവണ്ണം കണ്ടിട്ടുണ്ടാവും.
ബിക്കോസ് യു ആർ ലുക്കിംഗ് സംവെയർ എൽസ് ടു ഫൈൻഡ് ഔട്ട് ഹൂ ഇസ് എ ഫാൾസ് പ്രോഫറ്റ്.
ഒരു കള്ളപ്രവാചകൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ ഒരുപക്ഷെ നിങ്ങൾ മറ്റ് ചില ഇടങ്ങളിൽ മറ്റ് ചില മാർഗങ്ങൾ ഒരുപക്ഷെ മറ്റ് തിരുവചനത്തിലെ ഏതെങ്കിലും വേദഭാഗമായിരിക്കാം നിങ്ങൾ
വായിക്കുന്നത്.
നാം ശ്രദ്ധിച്ച ഈ വാക്യത്തിൽ തന്നെ ആരാണ് ഒരു കള്ളപ്രവാചകൻ എന്നുള്ളത് വ്യക്തമാണ്.
ഹാവ് യു സീൻ ഇറ്റ് നൗ?
ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ?
ദോസ് ത്രീ വേഴ്സസ് ടുഗദർ ഇറ്റ്സ് സോ ക്ലിയർ ഹു ഈസ് എ ഫാൾസ് പ്രോഫറ്റ്.
13, 14, 15 ഈ വാക്യങ്ങൾ ചേർത്ത് ശ്രദ്ധയോടെ നിങ്ങൾ വായിച്ചാൽ പകലുപോലെ വ്യക്തമാണ് ആരാണ് കള്ളപ്രവാചകൻ.
ഫാൾസ് പ്രോഫറ്റ് വോണ്ട് ഗെറ്റ് അപ്പ് ആൻഡ് സേ ലിസൺ ഐ ആം എ ഫാൾസ് പ്രോഫറ്റ്.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു കള്ളപ്രവാചകൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുഖവരിയായി പറയും എല്ലാവരും ശ്രദ്ധിക്കണേ ഞാനൊരു കള്ളപ്രവാചകനാണ് അങ്ങനെ ആരെങ്കിലും പറയുമോ? അവൻ അങ്ങനെ പറയുകയല്ല എന്ന് മാത്രമല്ല കർത്താവിന്റെ യഥാർത്ഥ പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കള്ളപ്രവാചകന്മാരാണെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ടായിരിക്കും അവർ പ്രസംഗം
തുടങ്ങുന്നത്.
ഒരു ശിശുവിന് പോലും ബുദ്ധിമുട്ട് കൂടാതെ ഗ്രഹിക്കാൻ കഴിയത്തക്ക നിലയിൽ യേശു കാര്യം അത്ര ലളിതമാക്കി നമുക്ക് നൽകിയിട്ടുണ്ട്. ശ്രദ്ധാപൂർവം ഈ കാര്യം നോക്കുക. പ്രസംഗിക്കുന്ന ഒരാളിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് പറഞ്ഞ നിലയില് ജീവനിലേക്കുള്ള വാതില് ഇടുങ്ങിയതായിട്ട് തന്നെ അവൻ പ്രസംഗിക്കുന്നുണ്ടോ അതോ അതിനെ അവന്റെ പ്രസംഗത്തിലൂടെ അവൻ വിശാലമാക്കിയാണോ? ശ്രദ്ധിച്ചാൽ മതി. ഞാനീ പറയുന്നതിന്റെ താല്പര്യം യേശു ജീവനിലേക്കുള്ള മാർഗത്തെ ഏതൊരു നിലയിൽ വെച്ചിരിക്കുന്നു അതിനേക്കാളും പിന്നെയും ചെറുതാക്കി നാം കർത്താവിനേക്കാൾ പരിശുദ്ധന്മാരാകണമെന്നല്ല ഞാൻ പറയുന്നത്.
I don't want to be holier than Jesus.
യേശുവിനേക്കാളും വിശുദ്ധനാകുവാനുള്ള ആഗ്രഹം എനിക്കില്ല.
ഓക്കെ, ഹൗ നാരോ ഡിഡ് ജീസസ്?
യേശു ജീവനിലേക്കുള്ള മാർഗത്തിന് എന്തുമാത്രം ആ വാതിലിന്റെ വീതി കർത്താവ് എത്രത്തോളമാണ് നൽകിയിരിക്കുന്നത്? ഒരടിയാണെന്ന് വിചാരിക്കുക. 6 ഇഞ്ച് ഞാനത് ആക്കുകയാണെന്ന് വരും നിങ്ങൾക്ക് ചരിഞ്ഞ് മാത്രമേ അതിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. ഈ ഇടുങ്ങിയ വാതിലിന്റെ വീതി എത്ര ഇഞ്ചാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഒരിക്കൽ യേശു ആ വാതിലിന്റെ വീതി എത്ര ഇഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും.
Size of a needle eye.
കർത്താവിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ അത് ഒരു സൂചിയുടെ കുഴ, അതാണ് ഈ വാതിലിന്റെ വീതി.
How many inches is that?
നിങ്ങൾ സൂചി കണ്ടിട്ടുണ്ടല്ലോ, വലുതും ചെറുതുമായിരിക്കുന്ന പല സൂചികൾ. ആ സൂചിയുടെ കുഴയുണ്ടല്ലോ, അയ്യോ തന്നെയുണ്ട്, അതിന് എന്തുമാത്രം വീതിയുണ്ട്.
He told a rich man.
ധനികനായിരിക്കുന്ന ഒരു മനുഷ്യനോട് യേശു പറഞ്ഞു,
It's easier for a camel to go through a needle's eye than for you to get into God's kingdom.
അവനോട് കർത്താവ് പറഞ്ഞത്, നിന്നെ പോലെ ഒരുവനെ ഈ മനോഭാവത്തോടുകൂടി സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒരു ഒട്ടകത്തിന് സൂചിയുടെ കുഴയിലൂടെ കടക്കുന്നതായിരിക്കും.
And there he told us how narrow the gate is.
ആ വാതൽ എത്ര ഇടുങ്ങിയതാണെന്ന് കർത്താവ് നമുക്കൊരു സൂചന നൽകിയായിരുന്നു.
He called that man to discipleship.
വിശുദ്ധത്തിലേക്ക് ഈ ധനികനായ ചെറുപ്പക്കാരനെ കർത്താവ് വിളിക്കുകയായിരുന്നു.
See Mark chapter 10.
മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം ശ്രദ്ധിക്കുക. ക്ഷമിക്കണം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം.
There was this rich man who came to Jesus in verse 17 and knelt before him and said, What shall I do to a good teacher to inherit eternal life?
10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ് നാം ധനികനായ യുവാവ് കർത്താവിന്റെ അടുക്കിൽ വന്ന് മുട്ടുകുത്തിയിട്ട് നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത്.
And Jesus told him, you know the commandments, verse 19, don't murder, don't commit adultery, don't steal, don't bear false witness, don't defraud, honor your father and mother.
കർത്താവിന്റെ മറുപടി ശ്രദ്ധിക്കുക, കൽപ്പനകൾ നിനക്കറിയാമല്ലോ, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വഞ്ചിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ.
You know the 10 commandments had were written on 2 tablets.
10 കൽപ്പനകൾ മോശയ്ക്ക് ദൈവം നൽകിയപ്പോൾ 2 കൽപ്പനകളിലാണ് ഇവ എഴുതി നൽകിയത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ.
You know how many were one on one and how many were on the other?
രണ്ട് കൽപ്പനകൾ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ ഒരു പലകയിൽ എത്ര കൽപ്പനകൾ ഉണ്ടായിരുന്നു, മറ്റേതിൽ എത്രയായിരുന്നു എന്നറിയാമോ? ബൈബിളിൽ അത് പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് ആ കാര്യം ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അഞ്ചും അഞ്ചും നമ്മളുടെയൊക്കെ സാധാരണ ചിന്തയിൽ വരുന്നതിൽ തുല്യമായിട്ട് വിഭാഗിച്ചല്ല കർത്താവ് ഈ രണ്ട് കൽപ്പനകൾ എഴുതി നൽകിയത്. നാലും ആറുമായിട്ടാണ് രണ്ട് പലകളിലുമായിട്ട് കൽപ്പനകളെ വിഭാഗിച്ചിരുന്നത് എന്നാണ് എന്റെ ചിന്ത.
ബിക്കോസ് ഇഫ് യു റീഡ് ദി ടെൻ കമാൻഡ്മെന്റ്സ്,
പത്ത് കൽപ്പനകൾ നിങ്ങൾ വായിച്ചാൽ,
ദി ഫസ്റ്റ് ഫോർ കമാൻഡ്മെന്റ്സ് ഹാസ് ടു ഡീൽ വിത്ത് ഗോഡ്.
ആദ്യത്തെ നാല് കൽപ്പനകൾ വലിയവനായിരിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ
We're in relation to man.
തുടർന്ന് നാം കാണുന്ന ആറ് കൽപ്പനകളും നാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്ന
കാര്യമാണ്.
നാം ജനിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതായിരിക്കുന്ന കൽപ്പന.
First of all, we meet our parents as children.
നാം ജനിച്ച് ഭൂമിയിൽ പിറന്നു വീണ് കഴിഞ്ഞാൽ നാം ആദ്യം നമ്മുടെ മാതാപിതാക്കന്മാരുമായിട്ടാണ് നമ്മുടെ ഇടപാട്.
So the first commandment is honor your father and mother.
അതുകൊണ്ടാണ് ആറാമത്തെ കൽപ്പനയായിട്ട് നമുക്കുള്ള ഒന്നാമത്തെ കൽപ്പന നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത്.
And then it goes on about don't steal, don't kill, don't commit adultery and so on.
തുടർന്ന് മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്,
സോ
വ്യഭിചാരം ചെയ്യരുത് തുടങ്ങിയ കൽപ്പനകൾ നാം കാണുന്നു.
We can say these two tablets represented two commandments.
നമുക്കിങ്ങനെ പറയാം, ഈ പത്ത് കൽപ്പനകളും കൂടെ ക്രോഡീകരിച്ചാൽ യഥാർത്ഥത്തിൽ രണ്ട് കൽപ്പനകളിൽ ആണ് ഇത് ഒതുക്കിയിരിക്കുന്നത്.
This tablet said, Love the Lord your God with all your heart, soul, strength and mind.
ഒരു വശത്തുള്ളതായിരിക്കുന്ന ആദ്യത്തെ നാല് കൽപ്പനകൾ എഴുതിയ പലക സൂചിപ്പിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളത്.
This commandment said, You must love your neighbor as yourself.
തുടർന്നുള്ള ആറ് കൽപ്പനകളുടെ ചുരുക്കം സംക്ഷിപ്തമായി നമുക്ക് ഇങ്ങനെ പറയാം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ നിന്റെ സമസൃഷ്ടിയെയും സ്നേഹിക്കുക.
So when somebody came to Jesus and said, which is the great commandment?
ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ വന്ന ഒരാൾ ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന് ചോദിച്ചപ്പോൾ,
He said, love the Lord your God with all your heart and love your neighbor as yourself.
കർത്താവ് ഈ രണ്ട് കൽപ്പനകളാണ് പറഞ്ഞത്, ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക.
In other words, he put all ten. He said, there's nothing, no person of one being great.
കർത്താവ് ശരിക്കും പറഞ്ഞാൽ പത്ത് കൽപ്പനകളെയും ഒരേ നിലയിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഒരു കൽപ്പന ഏറ്റവും വലുതെന്നെടുത്തു പറയാൻ നമുക്ക് കഴിയുകയില്ല, എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്.
സോ വിച്ച് ഓഫ് ദി ടാബ്ലറ്റ്സ് ഡിഡ് ജീസസ് പോയിന്റ് ടു ഇൻ വേഴ്സ് 19? പ്ലീസ് റീഡ് കെയർഫുള്ളി ആൻഡ് സീ.
മർക്കോസിന്റെ സുവിശേഷം 10:19 വാക്യത്തിൽ ഏത് ഭാഗം, ഏത് കൽപ്പന കർത്താവ് തന്നെ സൂചിപ്പിച്ച ഈ രണ്ട് കൽപ്പനകളിൽ ഏത് കൽപ്പലകയാണ് കർത്താവ് സൂചിപ്പിച്ചത്?
First or second?
ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ? ശ്രദ്ധിച്ച് വായിച്ച് പറഞ്ഞു, രണ്ടാമത്തേതാണല്ലേ.
All clever people, yes.
Yes. Right. ആരും ബുദ്ധിയിൽ മോശക്കാരല്ല ഇവിടെ ഇരിക്കുന്നവര്, വളരെ വേഗത്തിൽ പറഞ്ഞു.
Second.
രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ചാണ് കർത്താവ് സൂചിപ്പിച്ചത്.
Jesus went through the list of the second tablet and that man said, I have obeyed everything.
രണ്ടാമത്തെ ആ പലകയിലുള്ളതായിരിക്കുന്ന കൽപ്പനകളെ എല്ലാം കർത്താവ് ഇങ്ങനെ പട്ടികയായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ധനികനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, കർത്താവ് എന്റെ ബാല്യം മുതൽ ഇതെല്ലാം ഞാൻ അനുസരിച്ചിരിക്കുന്നു.
From my youth,
എന്റെ ചെറുപ്പം മുതൽ തന്നെ ഇതെല്ലാം ഞാൻ പാലിച്ചിരിക്കുകയാണ്.
Let's check how many people here are as good as this young man.
ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയ ഇവൻ, അവനോടൊപ്പം അവനെ പോലെ കൽപ്പന പാലിച്ച എത്ര പേർ ഇവിടെ ഉണ്ടെന്ന് നമുക്കൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. നിങ്ങൾ കൈവക്കാനായിട്ട് ഞാൻ പറയത്തില്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ പരിശോധിക്കാം.
How many of you can say that from your childhood you always honored your father and mother?
ഒന്നാമത്തെ അല്ലെങ്കിൽ ആറാമത്തെ ആ കൽപ്പന അത് തന്നെ എടുത്തു നോക്കിയാട്ടെ, നിങ്ങളുടെ ബാല്യകാലം മുതൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ എപ്പോഴും ബഹുമാനിക്കുന്നവരായിരുന്നു എന്ന് സാക്ഷ്യം വരാൻ കഴിയുന്ന എത്ര പേരോടുണ്ട്?
I think we've already failed before we go to the next point.
ബാക്കി അഞ്ചെണ്ണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മിക്കവാറും എല്ലാവരും പരാജയപ്പെട്ട് കഴിഞ്ഞു.
How many of us can we say we have never stolen anything in our whole life?
ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ ഒരു മുട്ടുസൂചി പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാവുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ?
See, this man was an amazing man.
കർത്താവിന്റെ അടുക്കൽ ധൈര്യമായിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെടുത്തുന്ന ജീവിതമുള്ള ഒരുവനായിരുന്നു.
ഐ വുഡ് ലവ് ടു ഹാവ് സച്ച് എ പേഴ്സൺ ഇൻ മൈ ചർച്ച്.
ആരുമില്ലെങ്കിലും എന്റെ സഭയിൽ ഇതുപോലുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരിക്കാൻ എനിക്ക് എത്ര ആഗ്രഹമാണ്.
ഗോഡ് ഫിയറിംഗ് മാൻ,
ഇത്രയധികം ദൈവഭയമുള്ള ഒരു മനുഷ്യൻ.
And he had the added advantage also of being rich, which is good.
ഇവൻ കൽപ്പനകളെല്ലാം കൃത്യമായി പാലിച്ചു എന്ന് മാത്രമല്ല, ഇതിന്റെ കൂടെ ഇവൻ അല്പം പൈസയുള്ള പാർട്ടിയുമായിരുന്നു, അതും നല്ല കാര്യമാണല്ലോ.
And he's a ruler, some influence in society, that's also good.
അവൻ തനിയായിരുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, അവനൊരു ഭരണാധികാരിയും കൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു സമൂഹത്തിലെ മാന്യമായിരിക്കുന്ന ഒരു
അധികാരമുള്ളവനായിരുന്നു.
ഒരുപക്ഷെ ഒരു ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ വല്ല എം എൽ എ ഇതുപോലെ വല്ല ആരെങ്കിലും ആയിരിക്കാം. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരാള് ഉള്ളത് അഭിമാനകരമല്ലേ?
We face so many problems with the government. It's good to have somebody like that with us.
പലപ്പോഴും സഭാ സംബന്ധമായിട്ട് ഗവൺമെന്റുമായിട്ടുള്ള ഇടപാടിൽ എത്ര പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. ഒരു കളക്ടർ സഭയിൽ അംഗമായിരിക്കാന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ?
And on top of that, he was young. Isn't it good to have a young brother and instead of these old, wise, 70-year-old people coming to join our church?
ഈ പറഞ്ഞ നല്ല ഗുണങ്ങൾക്കെല്ലാം മീതെ ഇവൻ ചെറുപ്പവുമായിരുന്നു. 70 വയസ്സ് കഴിഞ്ഞ് തലയെല്ലാം നിറച്ച് ജീവിതം തീരാറായിരിക്കുന്ന കുറച്ച് വയസ്സന്മാർ വന്ന് സഭയിൽ ചേരുന്നതിൽ എത്രയോ നല്ല കാര്യമാ. ചുറുചുറുക്കുള്ള ഇതുപോലെ ചെറുപ്പക്കാരൻ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു.
He was longing to find the way to eternal life.
ഇതിന്റെ എല്ലാം മകുടമായിട്ട് അവനുണ്ടായിരുന്ന വിശേഷം എന്തായിരുന്നറിയാമോ? നിത്യജീവനിലേക്കുള്ള മാർഗം അന്വേഷിക്കുന്നവനും കൂടെ ആയിരുന്നു. പിന്നെ പറയാനുള്ളത്,
ഐ തിങ്ക് എനി പാസ്റ്റർ ടുഡേ വുഡ് ഹാവ് വെൽക്കംഡ് ഹിം ആൻഡ് മേഡ് ഹിം എ ബോർഡ് മെമ്പർ ഇൻ എ ഫ്യൂ മന്ത്സ്.
ഇന്ന് ലോകത്തിൽ കാണുന്ന ഏത് സഭയിലെയും പാസ്റ്റർ ഇതുപോലൊരു ചെറുപ്പക്കാരനെ കണ്ടാൽ അവനെ കൈവിട്ട് കളയില്ലായിരുന്നു. അവൻ സഭയിലെ അംഗമാക്കുമെന്ന് മാത്രമല്ല, സഭയിലെ ബോർഡിലെ അംഗവുമാക്കിയെ, സെക്രട്ടറിയോ ഒക്കെ ആക്കിയെ.
എക്സെപ്റ്റ് ജീസസ്,
യേശു ഒഴിച്ച് എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു.
ഹി വാസ് നോട്ട് ഇംപ്രസ്ഡ് ബൈ ഹിസ് യൂത്ത് or his position or his money or
kathava yesu ee vyaktiyude chirpamo avante thanamo avante swadhina shaktiyo idonnum kathavinte manasine swadhinichilla.
Held up the needle's eye to this man.
Ee chirpakarana munpil avan oru soojiyude kula kaanichu koduthu.
He said, okay, you passed for the second tablet, let's go to the first tablet now.
Kathavinodu paranju, രണ്ടാമത്തെ കൽപ്പല ഞാൻ നിന്നെ കാണിച്ചപ്പോൾ അതിലൊക്കെ നീ ജയിച്ചു കഴിഞ്ഞു, എന്നാൽ മറ്റൊരു കൽപ്പല കൂടെ നിന്നെ ഞാൻ കാണിക്കട്ടെ.
ആക്ച്വലി ദിസ് വൺ കംസ് ഫസ്റ്റ് ബട്ട് ഐ ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ് ടു ദി സെക്കൻഡ്.
കർത്താവിന് അവനോട് പറയാനുള്ളത്, ശരിക്കും ഞാൻ നിന്നെ ആദ്യത്തെ പലകയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്, പക്ഷെ നിനക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഞാൻ രണ്ടാമത്തെ പലക ആദ്യം കാണിച്ചതേ ഉള്ളൂ, നീ അത് ജയിച്ചു, നല്ല കാര്യം.
Now I want to find out another thing.
ഒരു കാര്യം കൂടെ കണ്ടെത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിന്നെ കുറിച്ച്.
Do you love God with all your heart, soul, strength, mind?
Ninde poorna hrudayathode poorna shaktiyode poorna manasode nee devathe snehikkunavanano?
Or do you love your money more?
Ado ninde pakkarulla thanam panathayano nee devathekkal adhigam snehikkunathu?
How many churches require that as a condition for membership to check up whether the fellow loves money?
ലോകത്തിലെ ഏത് സഭയിലാണ് അംഗത്വത്തിനുള്ള യോഗ്യതയുടെ കൂട്ടത്തിൽ ദ്രവ്യാഗ്രഹിയാണോ ഒരു വ്യക്തി എന്നുള്ളത് ഒരു വിഷയമായിരിക്കുന്നത്?
Only Jesus asks such questions.
യേശു മാത്രമേ ഇതുപോലുള്ളതായിരിക്കുന്ന വ്യവസ്ഥകൾ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ.
He said, if you want to be part of my church, you have to love God supremely.
യേശുവിന് പറയാനുണ്ടായിരുന്നത്, എന്റെ സഭയില് നിനക്കൊരംഗമായിരിക്കണമെന്ന് വരികിൽ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നീ സ്നേഹിച്ച മതിയാകും.
യു ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്.
അത് ചെയ്യുവാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ,
ബ്രദർ, ദേർ ആർ 100 അദർ ചർച്ചസ് യു കാൻ ഗോ ആൻഡ് ജോയിൻ, പ്ലീസ് ഗോ ദേർ.
നിന്റെ ചുറ്റുപാടും നിനക്ക് എളുപ്പത്തിൽ അംഗത്വം നേടുവാൻ കഴിയുന്ന 100 കണക്കിന് സഭകളുണ്ടല്ലോ, ദയവായി അവിടെ ഒരു അംഗമായിരിക്കുക, സന്തോഷമായിരിക്കുക. കർത്താവിന് പറയാനുള്ളത്, നിനക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
And not only that,
അത് മാത്രമല്ല,
you know, Jesus did not tell everybody to sell all that they had.
നമുക്കറിയാം യേശുവിനെ കണ്ടുമുട്ടി എല്ലാവരോടും തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് തന്നെ അനുഗമിക്കുവാൻ യേശു പറഞ്ഞില്ല.
Zacchaeus said, I give half my money to the poor. Jesus said, okay, that's enough.
മനസാന്തരത്തിന്റെ സമയത്ത് സക്കായി കർത്താവിനോട് പറഞ്ഞത് എന്താണ്? എന്റെ ധനത്തിന്റെ പകുതി ഞാൻ ദരിദ്രർ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അല്ല, നീ മുഴുവൻ കൊടുത്തേ പറ്റൂ എന്ന് യേശു പറഞ്ഞില്ല.
Mary and Martha and Lazarus, they had a house, they had so many possessions, he never told them to sell anything.
ബെഥാന്യയിലെ മറിയയും മാർത്തയും ലാസറും പാർത്തിരുന്ന ഒരു ഭവനം അവർക്കുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞില്ല വീട് വിറ്റേ തന്നെ അനുഗമിക്കാൻ.
Jesus didn't give the same command to everybody.
കർത്താവ് തന്നെ കണ്ടുമുട്ടിയ എല്ലാവരോടും ഒരേ നിലയിലല്ല കൽപ്പനകളെ കുറിച്ച് പറഞ്ഞത്.
Money is like a cancer.
ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന പണസ്നേഹം ക്യാൻസർ പോലെ ഉള്ള ഒരു രോഗമാണ്.
And a doctor who operates on a cancer.
ഒരു ക്യാൻസർ ബാധിച്ച രോഗിയുടെ മേൽ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു
ഡോക്ടർ. With one patient he just takes out this much and he says okay, everything is all right.
ഒരു രോഗിയെ അവൻ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുമ്പോൾ വളരെ നേരിയ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം അവന് പുറത്തെടുത്ത് കളഞ്ഞാൽ മതി, രോഗി സൗഖ്യമാകും.
Another patient, he said.
മറ്റൊരു രോഗിയെ അവൻ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുമ്പോൾ,
I am sorry, you want to live, we've got to take out the whole organ, one or two organs, then only you live.
സ്നേഹിത, നിനക്ക് കുറച്ചാളുടെ ഭൂമി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. നിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങളെങ്കിലും ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയേണ്ടി
വരും. I've heard people cut off 75% of the stomach of somebody in order to save the fellow's life.
ഒരു വ്യക്തിയുടെ രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ അവന്റെ ആമാശയത്തിന്റെ ഏതാണ്ട് 75% മുറിച്ചു മാറ്റിയിട്ടുള്ള കേസുകൾ എനിക്കറിയാം.
So it depends how much the cancer has spread, how much is removed.
കാൻസർ എന്തുമാത്രം നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ശസ്ത്രക്രിയയുടെ എത്ര ഭാഗം മാറ്റണമെന്ന് തീരുമാനിക്കുന്നത്.
Mary, Martha and Lazarus, it was not much, so there was no need for them to sell much.
മറിയയും മാർത്തയും ലാസറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാൻസർ അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന ഈ രോഗം അധികം അവരെ ബാധിച്ചിരുന്നില്ല, അതുകൊണ്ട് വലിയ ശസ്ത്രക്രിയ ആവശ്യമായിരുന്നില്ല. സക്കായിയുടെ കാര്യത്തിൽ വരുമ്പോൾ നാം കാണുന്നു ഈ ക്യാൻസർ 50% അവനെ
ഗ്രസിച്ചിരുന്നു.
പുറമെ ഏറ്റവും നല്ലവൻ അഭികാമ്യനെന്ന് തോന്നിയാലും ഈ ചെറുപ്പക്കാരനെ സമയത്തോളം യേശു ഉള്ളിൽ കാണുന്നവൻ കണ്ടു ക്യാൻസർ അവന്റെ ജീവിതത്തെ മുഴുവൻ ബാധിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് മുഴുവൻ വിൽക്കേണ്ട
ആവശ്യമുണ്ട്.
ഇത് വളരെ ചുരുക്കമായി മാത്രം കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഉള്ളതെല്ലാം വിൽക്കുക.
So we don't say preach this to everybody, just like Jesus didn't preach it to everybody.
Yesu thande adukal vanna ellavarodum ee nilayil samsarikkathathu pole naamum sabhayil varunavaro kandumuttana ellavarodum ninakkulla ellam nee vittenne anugamikka ennalla prasangikkunnathu.
But the wonderful thing I see here is
ivide nan kaanunna alpugaramayirikkunna kaaryam idaanu.
I see Jesus is so different from today's pastors.
ഇന്നത്തെ അനേക ക്രിസ്തീയ ശുശ്രൂഷകന്മാരെക്കാളും എത്രയോ വിഭിന്നനാണ് എന്റെ കർത്താവ്.
See what Jesus said in verse 21.
21-ാം വാക്യത്തിൽ യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
You're a very rich man.
നീ വളരെ ധനികനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്.
Take all your money.
നിന്റെ പണം മുഴുവനും നീ എടുത്തിട്ട്
go and give it all to the poor.
അത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക.
And you come to me without your money.
നിന്റെ ഇപ്പോഴുള്ള ധനം, ഈ പണം ഇല്ലാതെ നീ തനിയെ വന്നെന്നെ അനുഗമിക്ക. ഇതാണ് കർത്താവ്.
I want you, I don't want your money.
എനിക്ക് നിന്നെയാണ് വേണ്ടത്, നിന്റെ പണമല്ല എന്നാണ് കർത്താവ് പറയുന്നത്.
Have you ever in your life heard a preacher say that?
അങ്ങനെ ഇന്നുവരെയെങ്കിലും ഒരു പ്രസംഗി മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
Very easy to find out who's a true prophet.
യഥാർത്ഥത്തിലുള്ള ഒരു പ്രവാചകൻ ആരാണെന്നുള്ള തിരിച്ചറിയുവാൻ എളുപ്പമാണ്.
See his attitude to money.
പണത്തോടുള്ള അവന്റെ മനോഭാവം ശ്രദ്ധിച്ചാൽ മതി.
See whether he's excited when somebody comes with a lot of money.
ധനികനായിരിക്കുന്ന ഒരു വ്യക്തി സഭയിൽ വരുമ്പോൾ അവന്റെ ഹൃദയത്തിന് തുടിപ്പുണ്ടാകുന്നുണ്ടോ, സന്തോഷിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി.
Or if he's interested in making disciples for Jesus Christ.
യേശുക്രിസ്തുവിന്റെ ശിഷ്യരെ ഉളവാക്കുന്നതിലാണോ അവൻ മനസ്സ് വെച്ചിരിക്കുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം.
Whether they are rich or poor makes no difference.
അവർ ധനികരാണെങ്കിലും ദരിദ്രരാണെങ്കിലും കർത്താവിന് വ്യത്യാസമൊന്നുമില്ല.
So I see here that Jesus told this man, you must come to me without your money.
ഇവിടെ ധനികനായിരുന്ന ഈ ചെറുപ്പക്കാരനോട് കർത്താവ് പറഞ്ഞത് നിന്റെ പണവുമായിട്ട് നീ വരാനല്ല, അത് വിറ്റ് എന്റെ അടുക്കൽ വരികയാണ്.
Today's preachers say you must put it in the offering box here. give it to my ministry or something like that.
എന്നാൽ ഇന്നത്തെ മിക്ക പ്രസംഗരും പറയുന്നത് എന്താണ്, നീ ധനികനാണോ നല്ല കാര്യമാണ്, പക്ഷെ നിന്റെ സ്ഥാനമെല്ലാം കർത്താവിന്റേതാണെന്ന് ഇപ്പൊ നിനക്ക് അറിയാമല്ലോ. ഇവിടുത്തെ സ്തോത്രം ആഴ്ചപ്പെട്ടിൽ പണമെല്ലാം ഇട്ട് ഞങ്ങളുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കാനായിട്ട് തന്നാട്ട്, പിന്നെ നീയും കൂടെ കർത്താവിനെ അനുഗമിച്ചുകൊള്ളുക. ഇതാണ് ഇന്നത്തെ
സുവിശേഷം.
ഈ വിഷയത്തിൽ യേശു നിസ്തുലനായ പ്രസംഗിയായിരുന്നു.
When I was a young Christian,
ഞാൻ ചെറുപ്പക്കാരനായിരുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു.
One of the things I studied was how Jesus preached.
യേശു എങ്ങനെയാണ് ഭൂമിയിലായിരുന്നപ്പോൾ പ്രസംഗിച്ചത് എന്നുള്ളത് എന്റെ ഒരു പഠന വിഷയമായിരുന്നു.
And I studied it, studied it, studied it, and I discovered he was never boring.
ദീർഘ വർഷങ്ങൾ ഞാൻ യേശുവിന്റെ പ്രസംഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, കർത്താവ് ഒരിക്കലും കേൾക്കുവാൻ വിരസതയുള്ള ഒരു പ്രസംഗിയായിരുന്നില്ല.
I saw that he never told people to give money.
പണം കൊടുക്കുവാൻ ഒരിക്കലും കർത്താവ് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ കണ്ടെത്തി.
Somebody gave voluntarily, he took it, but he never asked people for it even once.
സന്തോഷത്തോടെ സ്വമേധയാ ആരെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി പണം നൽകിയാൽ അവൻ സ്വീകരിക്കുമായിരുന്നു, പക്ഷേ ആരെങ്കിലും നിർബന്ധിച്ച് പ്രേരണ ചെലുത്തി അപേക്ഷാപൂർവ്വം പണം നൽകുന്ന പരിപാടി. ചെറുപ്പക്കാരനായിരുന്നപ്പോൾ തന്നെ കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ള ഉറപ്പ് എന്റെ ഉള്ളിലുള്ളതിനാൽ ഞാൻ പ്രാർത്ഥിച്ചു, തീരുമാനിച്ചു യേശുവിനെ പോലെ പ്രസംഗിയായിട്ട് എനിക്ക്
തീരുകയാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ അനേകരുടെ വീടുകളിൽ പോകുമ്പോൾ,
ഐ റിമെമ്പർ വൺസ് when I visited he was a Catholic man who was coming to our meeting sometimes.
Bangalore la irikkuna sabayude meetingil chelappulokka vannukondirunna oru katholika snehidante bhavanamaanu njangal sandarshichathu.
I told him,
adehathode njan paranju,
keep your membership in the Catholic Church,
ninde angathvam katholika sabhayil thanne thudarate,
give all your money to the Catholic Church,
നിനക്കുള്ള പണം നീ കൊടുക്കാൻ ആഗ്രഹിക്കുന്നൊക്കെ സഭയിൽ കൊടുത്തുകൊള്ളുക.
യു കം ടു അവർ മീറ്റിംഗ് ഓൺലി ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്, ദാറ്റ്സ് ഓൾ.
ദൈവത്തിന്റെ വചനം ഹൃദയം തുറന്ന് കേൾക്കാനായിട്ട് മാത്രം, നിന്റെ പണവുമായിട്ടല്ല, പണം അവിടെ കൊടുത്തിട്ട് നീ വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു.
We don't have a membership list, we never take an offering in our meetings. So
ഞാൻ അവനോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഒരു അംഗത്വത്തിന്റെ രജിസ്റ്റർ ഇല്ല, സഭയിൽ സ്തോത്രാഴ്ച എടുക്കാറില്ല, നിനക്ക് വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കാം.
27 years we've never taken an offering even one day.
കഴിഞ്ഞ 27 വർഷമായിട്ട് അവിടുത്തെ സഭയിൽ ഒരു ദിവസം പോലും ഒരു സ്തോത്രാഴ്ച എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം.
Come, we are not interested in your money, we are interested in you.
നിന്റെ പണത്തിൽ ഞങ്ങൾക്ക് അത്യാവശ്യം താല്പര്യമില്ല, നിന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവിതമാണ് ഞങ്ങളുടെ ഉള്ളിലെ വാഞ്ച എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെ നിന്നാണ് ഇങ്ങനെ പറയുവാൻ പഠിച്ചത്? കർത്താവ് ഇവിടെ പറയുന്ന ഈ ഭാഗത്ത് നിന്നാണ്.
ഇരുപത്തൊന്നാം
വാക്യത്തിൽ യേശു പറയുന്ന പോലെ, ചെറുപ്പക്കാരനായ സ്നേഹിത, എനിക്ക് നിന്റെ പണമല്ല താല്പര്യം, നീ വന്ന് എന്നെ
അനുഗമിക്കുക.
പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക.
The same word that Jesus spoke to Peter.
പത്രോസിനോട് യേശു സംസാരിച്ച അതേ വാക്കുകൾ.
Now when we look at it, we see what an opportunity he had.
ഇപ്പോൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും, കർത്താവ് ഈ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ എത്ര വലിയൊരു സാധ്യതയായിരുന്നു അവന്റെ മുമ്പിൽ കർത്താവ് നൽകിയത്. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനാകുവാനുള്ള ഒരു വിളിയായിരുന്നു ഈ ധനികനായ ചെറുപ്പക്കാരന് യേശു നൽകിയത്. എന്നാൽ ആ സ്വർഗീയമായിരിക്കുന്ന വിളിയെ തിരിച്ചറിയുവാൻ കഴിയാതെ, അതിന് മനസ്സില്ലാതെ അവൻ തിരിഞ്ഞുപോയതായി നാം കാണുന്നു.
Turned away from being an apostle to run after money, can you imagine anything more stupid than that?
യേശുക്രിസ്തുവിന്റെ ഒരു അപ്പോസ്തലനായിരിക്കുക എന്നുള്ള മഹനീയമായിരിക്കുന്ന ഒരു വിളി ത്യജിച്ചിട്ട് ലോകത്തിന്റെ ധനസമ്പാദനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പോകുന്നു, ഇതിനേക്കാൾ ദോഷത്വമായിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ കഴിയുമോ?
You know, there are certain decisions we take, particularly when we are young, that determine the direction of our whole life.
പിൽക്കാലത്തുള്ള നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ദിശയെയും മാറ്റിമറിക്കുന്ന നിർണായകമായ ചില തീരുമാനങ്ങൾ നാം ചെറുപ്പമായിരിക്കുമ്പോൾ എടുക്കാറുണ്ട്.
I'm not talking about being a full-time worker.
ഒരു പൂർണ്ണ സമയ ക്രിസ്തീയ പ്രവർത്തകനായിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാനിപ്പോൾ
ഉദ്ദേശിക്കുന്നത്.
100 ഒരു വ്യക്തിയാകാം മുഴുവൻ സമയവും മറ്റു ജോലികളൊന്നും ചെയ്യാതെ കർത്താവിന്റെ വേല ചെയ്യുവാൻ അവൻ വിളിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിയും ബാക്കി 99 പേരും 100 പേരും യേശുവിന്റെ ശിഷ്യരായിരിക്കണം.
I'm not talking about full time work, I'm talking about the call to discipleship for which 99% is in your secular work.
ഞാൻ അതുകൊണ്ട് പൂർണ്ണസമയ ക്രിസ്തീയ പ്രവർത്തനത്തെ കുറിച്ചല്ല പറയുന്നത്. 99% ആളുകളും ലോകത്തിലെ ഭൗതികമായ നിലയിൽ ജോലി കൊണ്ട് ജീവിതമാർഗം തേടുന്നവരാണ്. പക്ഷേ ശിഷ്യത്വത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിളിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ അവസാനിക്കും എന്നുള്ളത് നിർണയിക്കുന്നവയാണ്.
You know that if you get into a train, you're going to end up where that train ends up.
നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രെയിനിലെ സ്റ്റേഷനിൽ നിന്ന് കയറിപ്പറ്റിയാൽ ആ ട്രെയിൻ എവിടെയാണ് ചെന്ന് യാത്ര നിർത്തുന്നത് അവിടെ നിങ്ങൾക്കും ഇറങ്ങേണ്ടി വരും.
If you want to go to Bombay, you don't get into a train that's going towards Kanyakumari.
ബോംബെക്ക് പോകുവാൻ താല്പര്യപ്പെട്ട് ഇറങ്ങിത്തിരിച്ച നിങ്ങൾ കോട്ടയം പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിൻ കണ്ടാൽ കയറാറില്ലല്ലോ.
യു ഹാവ് ടു ഡിസൈഡ്.
അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഏത് ട്രെയിനിലാണ്
കയറേണ്ടത്.
ഈ മനുഷ്യൻ അങ്ങനെ തീരുമാനിച്ചു.
I often thought, where is this man today?
ഞാൻ കൂടെ കൂടെ ചിന്തിക്കാറുണ്ട്, ഈ ധനികനായ ചെറുപ്പക്കാരൻ ഇപ്പോൾ എവിടെയാകാം?
He's in hell.
അവൻ നരകത്തിലാണെങ്കിൽ.
Or even after when he was 65 years old, maybe he repented and became a Christian.
ഒരുപക്ഷെ ഒരു 65 വയസ്സായപ്പോൾ ജീവിതമൊക്കെ മിക്കവാറും തീരാറായപ്പോൾ അനുതപിച്ച് യേശുവിന് ഒരു ശിഷ്യനായിരുന്നിരിക്കട്ടെ.
Let's assume something good like that happened towards the end of his life.
രണ്ടാമത് പറഞ്ഞായിരിക്കുന്ന കുറച്ചുകൂടെ മെച്ചപ്പെട്ട കാര്യം അവന്റെ ജീവിതത്തിൽ നടന്നു എന്ന് നമുക്ക് അനുമാനിക്കാം.
And the fellow went to heaven.
ഈ ചെറുപ്പക്കാരന് അവന്റെ ജീവിതം കഴിഞ്ഞ് അവസാനം സ്വർഗത്തിൽ എത്തിയെന്ന് വിചാരിക്കുക.
Okay, now you go and ask him in heaven.
സ്വർഗത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ഇവനോട് ചോദിക്കുകയാണ്,
Hey brother, what do you think of that decision you took when you were 25 years
old? 25 വയസ്സുള്ള സമയത്ത് യേശുവുമായിട്ട് നീ കണ്ടുമുട്ടിയ ആ നിർണായകമായ സമയത്ത് നീ എടുത്ത തീരുമാനത്തെ കുറിച്ച് ഇപ്പോഴെന്ത് തോന്നുന്നു?
You have some regrets about which direction you chose that day.
അന്ന് നീ തിരഞ്ഞെടുത്ത ജീവിത ദിശയെക്കുറിച്ച് നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടോ എന്ന് നാം ചോദിച്ചാൽ,
You're in heaven today, you're not in hell.
നീ നരകത്തിലല്ലോ, സ്വർഗത്തിൽ എത്തിപ്പറ്റിയല്ലോ, അവനോട് നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ,
You're happy, Peter is also here, all those fellows who suffered so much are here, and you enjoyed yourself, you're also here.
ലോകത്തിൽ കർത്താവായ യേശുവിനെ അനുഗമിക്കുന്നത് വഴി ധാരാളം കഷ്ടത അനുഭവിച്ച് രക്തസാക്ഷിത്വം വഹിച്ച പത്രോസിനെ പോലുള്ളവരൊക്കെ ഇവിടെയുണ്ട്, നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, സങ്കടം വല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ,
യു എൻജോയ്ഡ് യുവർസെൽഫ് ഓൺ എർത്ത്,
ഭൂമിയിലെ നിന്റെ ജീവിതം മുഴുവൻ നീ വേണ്ടുവോളം ആസ്വദിച്ചില്ലേ, അവസാനം നീ ഇനി വന്നില്ലേ
എന്ന് ചോദിച്ചാൽ,
കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ച പത്രോസിനെ പോലെയുള്ളവരോട് ഒരുമിച്ച് നീയും സ്വർഗത്തിലാണല്ലോ എന്ന് പറഞ്ഞാൽ,
He'd say, yeah, it's true, I'm here with Peter.
അവൻ ഒരുപക്ഷെ നിങ്ങളോട് പറയും, ശരിയാണ്, പത്രോസിനോടൊപ്പം ഞാനും സ്വർഗത്തിലെത്തി.
Now when I see things in the clearer light of eternity.
എന്നാൽ അവൻ വാടിയ മുഖത്തോടെ ഇങ്ങനെ പറയുമെന്നാണ് എന്റെ ചിന്ത, നിത്യതയുടെ കുറച്ചുകൂടെ വ്യക്തമായ വെളിച്ചത്തിൽ ഞാൻ കാര്യങ്ങളെ കാണുമ്പോൾ,
I see what a fool I was when I was 25 years old.
25 വയസ്സുള്ള സമയത്ത് ഞാൻ എത്ര വലിയൊരു മടയനായിരുന്നു എന്നുള്ളത് ഇന്ന് എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും.
I would give anything I own today to be able to go back and start my life again when I'm 25.
ഇന്ന് എനിക്കുള്ള സകലത്തെയും ഞാൻ ത്യജിച്ചു കളയുവാൻ തയ്യാറാണ്. എനിക്ക് മടങ്ങി ഭൂമിയിൽ പോയി വീണ്ടും ഒരു ജീവിതം കൂടെ നയിക്കുവാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ,
What was the use of all that money and that bigger house and better clothes and all that? I wasted my life.
എന്റെ പക്കലുണ്ടായിരുന്ന ധനവും ആ വലിയ വീടും ലോകത്തിന്റെ സൗകര്യങ്ങളും ഇതുകൊണ്ടൊക്കെ എനിക്ക് ഇവിടെ എന്താണ് പ്രയോജനം? എന്റെ ജീവിതം ഞാൻ പാഴാക്കിയല്ലോ എന്ന് ദുഃഖിക്കുന്ന ഒരുവനെ നിങ്ങൾ അവിടെ കാണും.
Peter didn't have a good house like I had.
എനിക്ക് ഭൂമിയിൽ ഉണ്ടായിരുന്ന പോലെ ഒരു സൗധം മണിമന്ദിരം പത്രോസിനില്ലായിരുന്നു. എനിക്കുള്ളതുപോലെയുള്ളതായിരിക്കുന്ന വസ്ത്രശേഖരം പാവപ്പെട്ട പത്രോസിനില്ലായിരുന്നു. സമൂഹത്തിൽ എനിക്കുണ്ടായിരുന്ന സ്വാധീനമൊന്നും ഈ മുക്കുവനായ പത്രോസിനില്ലായിരുന്നു. എന്നാൽ ഭൂമിയിൽ തനിക്ക് ലഭിച്ച ഒരു കൊച്ചു ജീവിതം കൊണ്ട് കർത്താവിനായിട്ട് അവൻ എന്തെല്ലാം നേടി സാധിച്ചു അത് നിങ്ങൾ ശ്രദ്ധിക്കുക.
In heaven, he's a wealthy man.
In the swargathil, ennekal എത്രയോ എത്രയോ മടങ്ങ് സമ്പന്നനാണ് പത്രോസ്.
Today I am a poor man and I'll be a poor man for all eternity.
ഇന്ന് ഞാൻ സ്വർഗത്തിലെത്തി എന്ന് വരികിലും ഞാൻ ഒരു ദരിദ്രനാണ്, നിത്യത മുഴുവനും ഈ ദാരിദ്ര്യാവസ്ഥയിൽ ഞാൻ തുടരും. ഇതായിരിക്കും അവന്റെ വാക്കുകൾ.
You know, you can't do anything about your past life.
നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
The luckiest people sitting here are the young people.
എന്നെ ഇന്ന് കേൾക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യശാലികൾ പ്രായം കുറഞ്ഞ സഹോദരി സഹോദരന്മാരാണ്, കുഞ്ഞുങ്ങൾ.
I made a decision when I was 19 years old.
19 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു.
I am 63 now.
ഇന്ന് എനിക്ക് 63 വയസ്സുണ്ട്.
But I am so thankful that God gave me the understanding at that time which way to go.
എന്റെ ജീവിതത്തിൽ ഞാൻ ഏത് ദിശയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഉൾക്കാഴ്ച, ദർശനം ആ ചെറുപ്രായത്തിൽ കർത്താവ് എനിക്ക് തന്നു എന്നുള്ളതിൽ ഞാൻ എന്നും നന്ദിയുള്ളവനാണ്.
I joined the Navy when I was 15 with one goal in life, to become the chief of naval staff.
15 വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോൾ ഇന്ത്യൻ നേവിയിലെ ഒരു ഓഫീസറായിട്ട് ഞാൻ ജോലി തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, ഇന്ത്യൻ നേവിയുടെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന പദവിയിലെത്തണം.
But at 19, Jesus came into my life.
എന്നാൽ 4 വർഷം കഴിഞ്ഞ് 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ കർത്താവായ യേശു എന്റെ ഹൃദയത്തിലേക്ക് വന്നു.
I turned around even from my ambition, not only from my sin.
എന്റെ പാപങ്ങളിൽ നിന്ന് മാത്രമല്ല ഞാൻ തിരിഞ്ഞത്, എന്റെ മുമ്പിൽ ഞാൻ വെച്ചിരുന്ന ഭൗമികമായിരിക്കുന്ന വലിയ ആ വലിയ ആ ലക്ഷ്യത്തിൽ നിന്നും ഞാൻ പുറംതിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങി.
I don't regret it.
ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അന്ന് ഞാൻ എടുത്ത തീരുമാനത്തെക്കുറിച്ച് എനിക്ക് അശേഷം ദുഃഖമില്ല.
Then something else happened when I was around 35.
ഏതാണ്ട് 35 വയസ്സ് പ്രായമുള്ളപ്പോൾ ക്രിസ്ത്യജീവിതത്തിൽ മറ്റ് പ്രധാനപ്പെട്ട മറ്റൊരു വഴിത്തിരിവുണ്ടായി.
Now I had left the glory of the world.
അതിനു മുൻപുള്ള എന്റെ വർഷങ്ങളിൽ ഞാൻ ലോകത്തിന്റെ മഹത്വം കർത്താവിന് വേണ്ടി വിട്ടുകളഞ്ഞവനായിരുന്നു.
Then now I found it when I was in my 30s, early 30s, I was ascending and becoming a big man in the Christian world.
എന്റെ 30കളിൽ ആ പ്രായത്തിൽ ക്രിസ്തീയ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസംഗിയായി ഞാൻ അറിയപ്പെടുകയും കൂടുതൽ ഞാൻ വലിയവനാകുകയുമായിരുന്നു.
I was traveling the world. I had a radio program, so many things.
ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്ന തിരക്കുള്ള ഒരു ക്രിസ്തീയ പ്രവർത്തകനായിരുന്നു ഞാൻ. റേഡിയോ പ്രഭാഷണങ്ങൾ,
35
വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് എത്താവുന്നത് ഏറ്റവും ഉയരമുള്ള ഒരു ഇടം. അന്ന് കർത്താവ് ഒരു നിർണായകമായിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മകനെ, ഈ മഹത്വവും ഈ പ്രശസ്തിയും നീ വിട്ടുകളയുക, എന്നെ അനുഗമിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുത്തു. എന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം, എനിക്ക് ലഭ്യമായിരുന്ന നല്ലതെന്ന് കരുതിയതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു. ഞാൻ എന്റെ ദീർഘയാത്രകൾ നിർത്തിവെച്ചു.
I sat with 6 or 7 people in my house for the next few years.
തുടർന്നുള്ള ചില വർഷങ്ങൾ 6ഓ 7ഓ സഹോദരന്മാരോട് ഒരുമിച്ച് ബാംഗ്ലൂരിലുള്ള എന്റെ വീട്ടിൽ ഞാൻ കുത്തിയിരുന്നു.
Everybody called me a fool.
എന്നെ അറിയുന്ന എല്ലാവരും ഞാൻ ഒരു പമ്പര വിട്ടിയാണെന്ന് പറഞ്ഞു.
Years earlier when I left the Navy, the worldly people called me a fool.
വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നേവിയിലെ നല്ല ജോലി ഉപേക്ഷിച്ചപ്പോൾ ലോകക്കാരായ മനുഷ്യർ പറഞ്ഞു, ഇവൻ ഒരു മണ്ടനാണെന്ന്.
And now when I left all this Christian fame, the Christians called me a fool.
ക്രിസ്തീയ ലോകത്തിന്റെ മഹത്വം വേണ്ട എന്ന് വെച്ച് ഞാൻ കർത്താവിനെ അനുഗമിപ്പാൻ തീരുമാനിച്ചപ്പോൾ എന്റെ ചുറ്റുമുള്ള വിശ്വാസികൾ പറഞ്ഞു, ഇവൻ ഒരു മഠയനാണെന്ന്.
I don't regret it today after 27 years.
എന്നാൽ 27 വർഷം കഴിഞ്ഞപ്പോൾ അന്നെടുത്ത തീരുമാനത്തെക്കുറിച്ചും എനിക്ക് അശേഷം ദുഃഖമില്ല.
Lord, you told me to make disciples. I'm going to make disciples.
കർത്താവേ, എനിക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുക എന്നുള്ളത് അവിടുത്തെ അന്ത്യകൽപ്പനയാണല്ലോ. എന്റെ മനസ്സ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നു.
You told me to go up and down the world holding up the needle's eye. I'm going to do that.
നിത്യജീവനിലേക്കുള്ള ഈ ഒട്ടകത്തിന് കടക്കേണ്ട സൂചിക്കുഴ ഇത് കാണിച്ചുകൊണ്ട് ലോകമെമ്പാടും യാത്ര ചെയ്യാൻ നീ പറഞ്ഞു, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കർത്താവ് നമുക്ക് നൽകുന്ന ശിഷ്യത്വത്തിന്റെ മാർഗം.
I'm willing to give up everything to follow Jesus Christ.
യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി അനുഗമിക്കുവാൻ ജീവിതത്തിൽ ഉള്ളതെല്ലാം വിട്ടുകളയുവാനുള്ള മനസ്സ്.
we are not willing to compromise even one of our principles of righteousness because of some earthly benefit.
ഭൗതികമായിരിക്കുന്ന എന്തെങ്കിലും നേട്ടങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു നീതിയുടെ വചനം മാർഗം വിട്ടുകളയുവാൻ മനസ്സില്ലാത്ത ഒരവസ്ഥ.
That we will not tell a lie, even if we have to save our life.
നമ്മുടെ ജീവനെ രക്ഷിക്കാനാണെങ്കിൽ പോലും കള്ളം പറയുവാൻ തയ്യാറാകാത്ത ശിഷ്യന്റെ മനസ്സ്.
Definitely not to save our job.
നമ്മുടെ ജോലി സംരക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ഒരിക്കലും കള്ളം പറഞ്ഞ് തുടരുവാൻ ഒരു ശിഷ്യന് കഴിയുകയില്ല.
Many, many things like that.
അതുപോലെയുള്ള ദുഷ്കരമായിരിക്കുന്ന പല കാര്യങ്ങളും ഈ ശിഷ്യത്വത്തിന്റെ മാർഗത്തിൽ.
Can you honestly say today that Jesus Christ is most precious to you, more precious than your job, your family, your house, everything?
നിങ്ങളുടെ ജോലിയേക്കാളും നിങ്ങളുടെ കുടുംബത്തെക്കാളും നിങ്ങളുടെ ജോലിയെ നിങ്ങളുടെ ഭൗതികമായി മറ്റെന്തിനേക്കാളും അധികം കർത്താവായ യേശുവാണ് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവൻ ആരാധ്യൻ എന്ന് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം പറയുവാൻ കഴിയുമോ?
I don't know what decision you're going to take.
ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന്
എനിക്കറിയാം.
എന്നാൽ ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറയാം.
2000 years from now you're going to sit in heaven.
ഇന്നേ 2000
about the decision you took here today.